ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் 2nd khandam 7th மந்திரம். சர்வவித் எஷ மகிமா பவி திவ்யே ப்ரஹ்மபுரே ஹேஷ யோமினி ஆத்மா பிரதிஷ்டித மனோமய பிராணசரீரநேத பிரதிஷ்டிதோன்னே ஹ்ருதயம் சந்நிதாய தத் விஜ்ஞானேன பரிபஷ்யந்தி தீரா ஆனந்தரூபம் அமிர்தம் யத் விபாதி. ப்ரஹ்மணோ அத்ர சைதன்ய ரூபேண நித்ய அபிவ்யக்தத்வாத் ப்ரஹ்மணஹ புரம் ஹ்ருதய புண்டரீகம் தஸ்மின் யத் வ்யோம்ன தஸ்மின் வ்யோம்னி ஆகாசே ஹ்ருதய புண்டரீக மத்யஸ்தே பிரதிஷ்டித இவ உபலபியதே நஹி ஆகாசவத் சர்வகதஸ்ய கதிராகதி பிரதிஷ்டாவா அந்யதா சம்பவதி. ஆகாசம் சர்வகதஸ்ய ஆகாசத்தை போல சர்வவியாபியாயிருக்கணும் இப்பரமாத்ம தத்துவம். அதன கதி ஆகதி பிரதிஷ்டா அது அந்யதான சம்பவம், வேற ஒரு பிரகாரத்தில் சம்பவிக்கணும் வழி இல்லை. அது எவடையெங்கிலும் ஒரு பிரத்யேக ஸ்தலத்தில் இருக்கிய அல்லது பிரத்யேக ஒரு ஸ்தலத்துக்கு வந்து சேருக, அதொரு பிரத்யேக ஸ்தலத்து மாத்திரம் பிரகடமாகுக, அங்கே ஒன்றும் சம்பவிக்கத்தில்ல. என்னாலும் இவட ஹயத்திலானும் ஏஷ வியோமினி ஆத்மா பிரதிஷ்டித அவிட பிரதிஷ்டிதனாயிருக்கணும். ஆத்மாவின ஹிருதயவுமாயி பந்தப்படுத்தி எந்த பரையணும் பிரதிஷ்டித இவ உபலப்தே அவிட ஸ்திதி செய்யுனது போல, அவிட விசேஷித்த ஸ்திதி செய்யுனது போல இவட ஹிருதுண்டரீக மத்யஸ்தி ஹிருதயத்தில் தஸ்மின் ஆகாசே ஹிருதய ஆகாசத்தில் அந்த கரணத்தில் அந்த கரணத்தினு ஹிருதய ஆகாசம் பறையும். அவிட ஹிருதய புண்டரீகம் தஸ்மின் வியோமினி. எந்தகொண்டு அத்த சைதன்ய ரூபேண நித்ய அபிவ்யக்தத்வா, அச்சைதன்ய ரூபத்தில் அதிண்ட நித்ய சாநித்தியம் நம்ம அவிடே அறியும். அந்த கண்ணத்தில் அந்த கண்ணத்தின் ஸ்தானம் ஹிருதயமானு பறையும். அப்ப ஈஸ்வரன் சாநித்தியத்தை சதா அறியுனவிட அனுவன் உள்ளில் தன் அந்த கண்ணத்தில் தன் அதெங்கே அறியும் சைதன்யமாய்ட்டு பிரகாச ரூபத்தில் அது அறியும், போத ரூபத்தில் அதனை அறியும். பிரகாசம் சைதன்யம் என்று பரையும்போது போத ரூபத்தில் அது ஸ்பிரிக்கணும். அதுகொண்டான அதின் பிராதியம் வந்தது. பாஷ்யகாரன் பரையும் வாஸ்தவத்தில் அது அங்கே பிரத்யேகிச்ச அந்த கண்ணத்தில் இருக்கணும்னு அர்த்தத்தில் சர்வவியாபி தண்ணியான இது பரையம்போ. சர்வவியாபி ஆனிலும் அதனை எங்கே திச்சறியும் கழியும், சொந்தம் அந்த கண்ணத்தில் அதினை திச்சறியும் கழியும் பிரகாசரூபத்தில். அதுகொண்டெந்தா விசேஷத சர்வவியாபியாயிருக்கும் ஈ ஆத்ம தத்துவத்தை தன் உள்ளில் அறியுண்ட விசேஷத அவிட அதனை உபாசிக்கிறதி கழியும், அவிட தியானிக்கிறதி கழியும். தன் உள்ளில் இருக்கிற பிரகாசமாய்ட்டு போதமாய்ட்டு அதினை தியானம் அதுகொண்டு பல பாகங்களிலும் பாஷ்யகாரன் ஆவர்த்தி பரையுண்டு சர்வவியாபியாயிருக்கிற ஈஸ்வர தத்துவத்தை மூர்த்தியில் கற்பிக்கணும். எந்தினு வேண்டி? உபாசனைக்கு வேண்டி. விசேஷிச்ச் மூர்த்தியில் மாத்திரமல்ல, அது இருக்கிறதெங்கிலும் அதொரு மூர்த்தியில் பிரதிமையிலும் மட்டும் கற்பிக்கிறது உபாசனைக்கு வேண்டிட்டாங்க. அதுபோல தான் அதன் ஹிருதயத்தில் அதனுடைய ஸ்தானம் உண்டு கற்பிக்கணும். അത് കേവലം ഒരു കൽപ്പന മാത്രമാണ്. വിശേഷിച്ചൊരു സ്ഥാനം അതിന് ഹൃദയത്തിനില്ല. ആ കൽപ്പന അതിന് ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിവിടെ വീണ്ടും പറയുന്നു. സഹി ആത്മാ തത്രസ്ഥോ മനോവൃത്തിഭിരേവ വിഭാവ്യത്തെ. ആത്മാവ് അല്ലെങ്കിൽ ആ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരന്റെ അംശം, തത്രസ്ഥ അവന്റെ അവനവൻ ആ ശ്രോതാവിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. മനോവൃത്തിഭിരേവ വിഭാവ്യത്തെ, മനോവൃത്തികളിലൂടെ അത് പ്രകടമാകുന്നു. അന്ധകരണ പരിണാമങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ഇങ്ങനെ ബോധസ്ഫുരണം എന്നുള്ള നിലയ്ക്ക് ബോധസ്ഫുരണം എന്ന് പറയുമ്പോൾ ബോധസ്ഫുരണം സർവത്രയുണ്ട്, സർവപ്രാണികളിലുമുണ്ട്, മനുഷ്യരിൽ മാത്രമാണ്. പക്ഷെ ആർക്കും തന്നെ അത് ഈശ്വരസ്ഫുരണമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, അതെന്തെങ്കിലും വിശേഷത ഉള്ളതായിട്ട്. അത് അനുഭവപ്പെടുന്നത് പ്രപഞ്ചാനുഭവം എന്നുള്ള നിലയ്ക്കാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള അനുഭവം, തന്നെക്കുറിച്ചുള്ള അനുഭവം പ്രപഞ്ചാനുഭവം തന്നെ. ഈ പ്രപഞ്ചം തുടങ്ങുന്നത് തൻ്റെ ഈ ശരീരത്തിൽ തൊട്ടാണ്. ശരീരം മുതൽ ബാഹ്യമായി കാണുന്ന സർവവും പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചാനുഭവ രൂപത്തിലാണ് അതിനെ ആർക്കും ഈശ്വരാനുഭവം ആർക്കും അനുഭവപ്പെടുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, ആ മനോവൃത്തികളിലൂടെ അത് പ്രകാശിക്കുന്നു എന്നാണ്. മനോവൃത്തികളിലൂടെ അതെങ്ങനെ പ്രകാശിക്കുന്നു? പ്രപഞ്ച അനുഭവമായി നിൽക്കുമ്പോഴല്ല, മറിച്ച് ആരാണോ അതിനെ അതിലൂടെ ഈ സച്ചിദാനന്ദത്തെ അറിയുന്നത്, സത്തായും ചിത്തായും ആനന്ദമായും പ്രകാശിക്കുന്നു. അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ മനസ്സിന്റെ അനുഭവം എന്ന് പറയുന്നത് പ്രപഞ്ചം, ഈ അനുഭവത്തിൽ ആരാണോ സത്ത് ചിത്ത് ആനന്ദം ഇതിനെ വേർതിരിച്ചറിയുന്നത്, അവന് ആ സച്ചിദാനന്ദത്തെ വേർതിരിക്കുന്നത്, അവന് എന്താണ് മനസ്സിലാകുന്നത്, എന്താണ് ഇത്? ആത്മാവിന്റെ പ്രകാശമാണ്. പ്രപഞ്ചത്തിന്റെ അനുഭവമായി അറിയുന്നുണ്ടെങ്കിലും ഇത് ആത്മാവിന്റെ പ്രകാശമാണ്. എന്തുകൊണ്ട്? ആ സച്ചിദാനന്ദ രൂപത്തിൽ സ്ഫുരിക്കുന്നത് പ്രപഞ്ചമാകാൻ വഴിയില്ല. എന്തുകൊണ്ട്? പ്രപഞ്ചം നാമരൂപത്തിൽ സ്ഫുരിക്കും, അല്ലെങ്കിൽ ശബ്ദസ്പർശരൂപ രസഗന്ധരൂപത്തിൽ അത് സ്ഫുരിക്കുന്നു പ്രപഞ്ചം. ആ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ, അതുപോലെ നാമരൂപങ്ങൾ, ഇതെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അനുഭവം, ആ അനുഭവം പ്രപഞ്ച അനുഭവത്തിൽ അനുസൃതമായിരിക്കുന്ന എന്താണോ മാറാത്ത സച്ചിദാനന്ദം, അതുകൊണ്ട് പറയുന്നു. അത് അങ്ങനെ മനോവൃത്തികളിലൂടെ ഈശ്വരൻ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും അനുഭവപ്പെടുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ ഇത് പറയുന്നത് അത് മനനം ചെയ്യുന്നവരെ സംബന്ധിച്ച്, ഈശ്വര തത്വത്തെ ശ്രവണം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ പ്രപഞ്ചാനുഭവത്തിനും ഈ സച്ചിദാനന്ദ രൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മനോവൃത്തി വിരേവ വിഭാവ്യത. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചരഹിതമായി അനുഭവപ്പെടുന്നില്ല. പ്രപഞ്ചത്തെ വിട്ടിട്ട് പ്രപഞ്ചാനുഭവങ്ങളൊന്നും കൂടാതെ കേവലം സച്ചിദാനന്ദ രൂപത്തിലൊന്നും സ്ഫുരിക്കുന്നില്ല. തന്നെക്കുറിച്ച് തന്നെ അറിയുമ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്ന് ഉള്ളത് വിട്ടിട്ട് ഞാൻ സച്ചിദാനന്ദമാണെന്ന് എന്തുകൊണ്ട് അറിയുന്നില്ല? പറയുന്നു, മനോമയഹ മനോബാധിത്വ പ്രാണശരീര നേതഹ പ്രാണശ്ച ശരീരം ച പ്രാണശരീരം തസ്യയം നേത. കാരണം ഈ സച്ചിദാനന്ദം ഈ ബാഹ്യമായ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സുമായി ബന്ധപ്പെട്ടു, അത് മനോമയനായിത്തീർന്നു. അപ്പോൾ മനോമയനായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന് കേവലം സച്ചിദാനന്ദ രൂപത്തിൽ പ്രകാശിക്കാൻ കഴിയുന്നില്ല. മനസ്സിന്റെ ആവശ്യം വന്ന് എന്തിന്? ഈ ചൈതന്യത്തെ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്താനാണ്. അതാണ് മനസ്സിന്റെ ഉപയോഗം. ഈ പ്രപഞ്ചവുമായി ഒരു ബന്ധം ആവശ്യമില്ല എങ്കിൽ മനസ്സിന്റെ ആവശ്യമില്ല. സുഷുപ്തനെ പോലെ സുഷുപ്തനും മനസ്സിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവന് പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധം വേണ്ട. പക്ഷെ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി മനോമയനായിത്തീരുന്നു. അതാണ് പറയുന്നത് മായ സൃഷ്ടിച്ചു എന്ന് മറ്റും പറയുന്നു. മായ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. മായ കുറിച്ച് പറയും എന്താണ്? അത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതാണ്, പിടികിട്ടാത്തതാണ്, യോജിപ്പിക്കാൻ വയ്യാത്തതിനൊക്കെ യോജിപ്പിക്കുന്നതാണ് എന്ന് പറയും. മായയുടെ വാസ്തവ സ്വരൂപം അത് തന്നെ, അത് അനുവചനീയമാണ്. എല്ലാ തരത്തിലും സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലും നിർവചിക്കാൻ കഴിയാത്തതാണ്. ഒരു വാക്കുകൊണ്ടും പ്രകാശിപ്പിക്കാൻ കഴിയാത്തതാണ്. എന്നാലും ആ മായയുടെ അനുവചനീയമായിരിക്കുന്ന ആ മായയുടെ ഗ്രാഹ്യമായ രൂപമാണ് മനസ്സ്. നിർവചിക്കത്തക്ക രൂപമാണ് മനസ്സെന്ന് നമുക്ക് ഗ്രഹിക്കത്തത്. മനസ്സിനെ നമ്മൾ അറിയുന്നു. വികാര വിചാരങ്ങളിലൂടെ എന്നാ ഈ മനസ്സിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മായ തന്നെ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. മായ അതിന്റെ സ്വത്തെ ഉള്ള രൂപത്തിൽ നിന്നു കഴിഞ്ഞാൽ പ്രപഞ്ചാനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവ്യക്തം. അവ്യക്തത്തിനപ്പുറമാണ് പുരുഷൻ എന്ന് പറയുന്നത്. അവിടെ മായ എന്ത് ചെയ്യുന്നു? അതിന്റെ ശരിയായ രൂപത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവ്യക്തത്തിൽ പ്രപഞ്ചാനുഭവം. പക്ഷെ അതേ മായ തന്നെ മനോരൂപത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവ് മനോമയനായിത്തീരുന്നു. മനോമയനാകുമ്പോൾ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നു. അവിടെ പ്രപഞ്ചാനുഭവത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് കേവലമായ സച്ചിദാനന്ദത്തിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. മന ഉപാധിത്വ, അവിടെ ജീവൻ മന ഉപാധികനായിത്തീരുന്നു. മായയുടെ രൂപാന്തരമായിരിക്കുന്ന മനസ്സെന്ന ഉപാധിയോട് കൊടുത്തിരുന്നു. അവിടെ നാമരൂപങ്ങളും രൂപരസാദികളോടും എല്ലാം ബന്ധപ്പെട്ട് ഈ സച്ചിദാനന്ദത്തെ ഗ്രഹിക്കാൻ കഴിയുന്നു. അവിടെ ഈ സച്ചിദാനന്ദത്തിന്റെ ഗ്രഹണം സംഭവിക്കുന്നുണ്ട്. മനസ്സുണ്ടോ, അവിടെ സച്ചിദാനന്ദമുണ്ട്, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഈ ആത്മാവ് തന്നെ സച്ചിദാനന്ദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനസ്സിനെ വിട്ടിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നു. മനസ്സ് മാത്രമല്ല, പ്രാണ ശരീര നേതാ, അവിടെ ആത്മാവ് പ്രാണശരീരങ്ങളെല്ലാം നയിക്കുന്നവനായിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രാണശരീരങ്ങളുടെ എല്ലാം ഉടമസ്ഥനായിരിക്കുന്നു. മനസ്സ്, ശരീരം, പ്രാണൻ ഇതെല്ലാം കൂടിയവനായിരിക്കുന്നു. ഇവിടെ തന്നെ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതത്തിൽ, സ്വപ്നത്തിൽ എല്ലാം മനസ്സിനെയും ശരീരത്തെയും പ്രാണനെയും സ്വീകരിച്ചുകൊണ്ട് അതിനെ കൊണ്ട് പല പ്രവൃത്തിയും ചെയ്യിപ്പിച്ചുകൊണ്ട് മരണത്തിലാണെങ്കിലോ പ്രാണശ്ച ശരീരം ച പ്രാണശരീരം തസ്യം നേത സ്ഥൂല ശരീരാത് ശരീരാന്തരം പ്രതി. ഇവർ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ജീവനെ നയിച്ചുകൊണ്ട് പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് പ്രാണശരീര നേത. പ്രാണനെ നയിക്കുന്നു, ശരീരത്തെ നയിക്കുന്നു. അപ്പൊ പ്രാണശരീരം എന്ന് പറയുമ്പോൾ ലിംഗശരീര സൂക്ഷ്മ ശരീരം അതിനെ നയിച്ചുകൊണ്ട് പോകുന്നു. മനോമയനായിരിക്കുന്നു. അപ്പോൾ അവന് നിരുപാധികനായി നിൽക്കാൻ കഴിയുന്നു. ഉപാധികളിലൂടെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ജാഗ്രതത്തിലിരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മാവ് തന്നെ മനസ്സാകുന്ന ഉപാധിയിലൂടെ ഈ സർവപ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവൻ ആ സച്ചിദാനന്ദത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു മനോ വൃത്തി വിരേവ വിഭാവ്യതേ, മനോവൃത്തികളിലൂടെ അവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ സച്ചിദാനന്ദത്തെ വിസ്മരിക്കാൻ സാധ്യമുണ്ട്. സത്തിനെ വിസ്മരിക്കാനില്ല, തൻ്റെ അസ്തിത്വത്തെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ചിത്ത് അത് ചിത്തായി തന്നെ നിൽക്കുന്നു, ബോധമായി തന്നെ നിൽക്കുന്നു, അതുകൊണ്ട് അതിനെയും വിസ്മരിക്കുന്നു. ആനന്ദത്തിന്റെ കാര്യത്തിൽ തർക്കം വരാം. സത്തും ചിത്തും ശരിയാണ്, ഉണ്മ ആ അസ്തിത്വം തൻ്റെ അതിനെ വിട്ടിട്ടൊരു നില തനിക്കില്ല. അതിനെ വിശേഷിച്ച് സ്മരിച്ചില്ലെങ്കിലും അഹമസ്മി, ഞാൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ തൻ്റെ അസ്തിത്വത്തെ ഒരാൾ വിശേഷിച്ച് സ്മരിച്ചില്ലെങ്കിലും ആ അസ്തിത്വത്തിൽ താൻ ഇതിനകത്ത് സ്മരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണോ ഈ ശരീരം എനിക്കുണ്ട് എന്ന് വിശേഷിച്ച് സ്മരിച്ചില്ലെങ്കിലും താൻ ശരീരസ്ഥിതനായിരിക്കുന്നു, ശരീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, അതെല്ലാം അവിടെയുണ്ട്. അതുപോലെ ഈ അസ്തിത്വത്തെ വിശേഷിച്ച് സ്മരിച്ചില്ലെങ്കിലും അസ്തിത്വ അധിഷ്ഠിതനായിരിക്കും. അതുപോലെ ചിത്തിനെ സംബന്ധിച്ച് ബോധത്തെ സ്മരിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ബോധം എന്ന് പറയുന്ന ആധാരത്തിലാണ് സ്മരണവും വിസ്മരണവും എല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശ്ചിത അനുഭവം അതിനെ വിടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ആനന്ദ അനുഭവത്തെ കുറിച്ച് തർക്കം വരും. എന്താണ് ആനന്ദ അനുഭവം? സദാ ഇല്ലല്ലോ, എപ്പോഴില്ല. ദുഃഖം വരുമ്പോൾ, ഭയം വരുമ്പോൾ അവിടെ നമുക്ക് ആനന്ദാനുഭവമില്ല. അപ്പൊ സച്ചിദാനന്ദം രൂപത്തിൽ സദാ സ്ഫുരിക്കുന്നു എന്നിങ്ങനെ പറയാൻ പറ്റും. ഇനി ആനന്ദത്തിന്റെ അനുഭവം ഇല്ലെങ്കിൽ സത്തും ചിത്തും പോലെ സദാ ആനന്ദം പ്രകാശിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ആത്മാവ് ആനന്ദ സ്വരൂപമാണെന്ന് ഇങ്ങനെ പറയാൻ കഴിയും. കാരണം സദാ പ്രകാശിക്കുന്നതാണ് അതിന്റെ സ്വരൂപം. ചിത്തുകളെ സംബന്ധിച്ച് തർക്കമില്ല. ആനന്ദം മാറിപ്പോകുന്നു ദുഃഖത്തിൽ. അപ്പോൾ അത് ആനന്ദ സ്വരൂപമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അതുകൊണ്ട് എന്താ വിശേഷത? ആനന്ദം സദാ ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്ങനെയാണോ സത്തും ചിത്തുമുള്ളത്, അതുപോലെ തന്നെ ആനന്ദവും സദാ സ്ഥിതി ചെയ്യുന്നതാണ്. സത്തിനെയും ചിത്തിനെയും പോലെ സദാ നിലനിൽക്കുന്നതാണ് ആനന്ദാനുഭവം. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള വിസ്മരണം സംഭവിക്കുന്നു അത്രയേ ഉള്ളൂ. അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മരിക്കാതിരിക്കുന്നു. വിസ്മരണം എന്ന് പറഞ്ഞാൽ മറന്നുപോകുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ സ്മരണം വിശേഷിച്ചില്ലാതിരിക്കുക. ഒരാൾ ദുഃഖത്തിലാണെങ്കിലും അയാൾ ആനന്ദത്തെ വിസ്മരിച്ചുള്ള, വളരെ തീവ്രമായ ദുഃഖത്തിലാണെങ്കിലും അയാളിൽ ആ ദുഃഖം അയാൾ അനുഭവിക്കുന്നത് ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ്, ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ്. ആ ദുഃഖത്തെ അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അയാളിൽ ആനന്ദത്തിന്റെ പ്രതീക്ഷ നിലനിൽക്കുന്നുകൊണ്ടാണ്. ആനന്ദത്തെ വിസ്മരിച്ചിട്ടല്ല. എന്തുകൊണ്ട്? ഏത് ദുഃഖ അനുഭവത്തിലും ഓരോ ദുഃഖ നിവൃത്തി ആഗ്രഹിക്കുന്നു. ഈ ദുഃഖ നിവൃത്തി തന്നെയാണ് ആനന്ദം. ആഗ്രഹം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അയാൾ ദുഃഖത്തെ അനുഭവിക്കാൻ തയ്യാറാകുന്നത്, അനുഭവിച്ചേ തീരും. അനുഭവവേളയിൽ അയാൾക്ക് പ്രകടമാകുന്നത് ദുഃഖം മാത്രമാണ്. പക്ഷേ അവിടെ എന്താണ്? ദുഃഖ നിവൃത്തിക്കുള്ള ഇച്ഛ, അതായത് ആനന്ദത്തിനുള്ള ഇച്ഛ. ആ രൂപത്തിൽ ആനന്ദം അയാളോടൊപ്പം ഉണ്ട് ഏത് സമയത്ത്. അപ്പോൾ ആനന്ദത്തെ ദുഃഖവേളയിലും ഒഴിവാക്കാൻ സാധ്യമില്ല. ഇനി ഒരാൾ ചിലപ്പോൾ നമ്മൾ ദുഃഖത്തെ ഇഷ്ടപ്പെടും, അങ്ങനെയുണ്ട്, ദുഃഖത്തിനും ആനന്ദത്തെ കണ്ടെത്തും, അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് നമ്മൾ വെറുക്കുന്നത് എപ്പോഴും നമ്മുടെ ദുഃഖത്തെ മാത്രമാണ്. അഹന്തയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ദുഃഖത്തെ മാത്രമേ നമ്മൾ വെറുക്കുന്നുള്ളൂ, അല്ല ദുഃഖത്തെ ഒരിക്കലും നമ്മൾ വെറുക്കുന്നില്ല. എന്തുകൊണ്ട്? അന്യന്റെ ദുഃഖം ശരിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞല്ല, ആരുടെയെങ്കിലും പ്രത്യേകിച്ചുള്ള ദോഷമായിട്ട് പറഞ്ഞല്ല. അതല്ലേ നമ്മൾ കരയുന്ന സീരിയലിന്റെ മുമ്പിലിരുന്ന് സന്തോഷിക്കുന്ന സമയങ്ങളായിരുന്നു. എന്തുകൊണ്ട്? അവിടെ ഒരുപാട് പേരുടെ ദുഃഖം കാണും, നമ്മളറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷത്തെ തരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനവിടെ ഇരിക്കണം, മറ്റുള്ളവർ കരയുന്നത് കാണാൻ. മറ്റുള്ളവർ കരയുന്നത് കാണുന്നത് എന്താ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാം, അത് കാണുന്നത് എനിക്ക് ഇഷ്ടമായിട്ട്. അപ്പൊ അവിടെ എന്താ കാണുന്നത്? മറ്റുള്ളവരുടെ ദുഃഖമാണ്. ശരി, അതുപോലെ താൻ കരയുന്നത് എനിക്കിഷ്ടമാണോ? അല്ല. അത് വന്നാൽ ഉടൻ താൻ ആഗ്രഹിക്കുന്ന എന്താണ്? ദുഃഖം നിവൃത്തി. അവിടെ തനിക്ക് ആഗ്രഹം എന്താണ്? ദുഃഖം നിവൃത്തിയാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും ആശ്വസിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ താൻ സ്വയം തന്നെ എന്തെങ്കിലും ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് സമയം തന്നെ ആ ദുഃഖത്തിന് വിട്ടുകൊടുക്കുന്നത്. എന്തുകൊണ്ട്? കുറച്ച് കഴിയുമ്പോൾ തനിക്ക് ആനന്ദത്തിൽ എത്തിച്ചേരാം എന്നുള്ള പ്രതീക്ഷയുണ്ട്. മറിച്ച് മറ്റുള്ളവരുടെ ആനന്ദം അത് കേവലം സാങ്കല്പികമായ കഥാപാത്രങ്ങളായിക്കൊള്ളട്ടെ, പക്ഷേ അവരുടെ ദുഃഖത്തിൽ ദുഃഖം തനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി താൻ സമയം മാറ്റിവെക്കുന്നത്. അപ്പോ ദുഃഖമെന്ന് പറയുന്നതല്ല നമുക്ക് പ്രശ്നം, അത് നമ്മുടേതാകുമ്പോഴേ പ്രശ്നമാവും. അന്യന്റേതാകുമ്പോൾ അത് വാസ്തവത്തിൽ നമുക്ക് ആനന്ദം തരുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ട്രാജഡിയും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, കോമഡി മാത്രമല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോ നമ്മൾ എന്താണ്, ദുഃഖത്തിനും നമുക്ക് ആനന്ദമുണ്ട്. അപ്പോ സത്തും ചിത്തും പോലെ തന്നെ ആനന്ദവും എന്താണ് മനോ വൃത്തിവിരേവ വിഭാവിതേ എന്ന് പറയുമ്പോൾ ആത്മാവിയും മനോവൃത്തികളിലൂടെ സദാ പ്രകാശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. കാരണം സ്വാമി പറഞ്ഞതാണ്, ശങ്കരാചാര്യർ എഴുതി വെച്ചതാണ്. പക്ഷെ എങ്ങനെയാണെന്ന് ചിന്തിക്കാതെയാണ് സമ്മതിക്കുന്നത്. ചിന്തിക്കുന്നത് നമ്മൾ സാധാരണ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും ചിന്തിക്കട്ടെ, അത് സ്വയം ചിന്തിക്കാൻ വേണ്ടി, ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് വിശദീകരിക്കുന്നത്. അത് പ്രകാശിക്കുന്നുണ്ട്, സദാ സത്തായും ചിത്തായും ആനന്ദമായും. അത് പലരും ഇത് പൂർവപക്ഷമായി ചോദിക്കുന്നതാണ്, സത്ത് ചിത്തിനെ സംബന്ധിച്ച് അംഗീകരിക്കാം, പക്ഷേ ആനന്ദത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? സദാ ആനന്ദത്തിലല്ലല്ലോ അവർ, എല്ലാവരും സദാ ആനന്ദത്തിൽ തന്നെയാണ്. ആനന്ദത്തിന്റെ പ്രതീക്ഷയിലാണ്. എങ്ങനെ? നിങ്ങൾ കരുതും ഇരുട്ടിലിരിക്കുമ്പോ വെളിച്ചത്തിലല്ല, നമ്മൾ ഇരുണ്ട ഒരു മുറിയിലിരിക്കുമ്പോൾ വെളിച്ചത്തിലല്ല എന്ന് കരുതുന്ന പോലെയാണ്. വാസ്തവത്തിൽ ഇരുണ്ട മുറിയിലിരിക്കുമ്പോഴും നമ്മൾ വെളിച്ചത്തിലാണ്. ഇരുളിനെ നമ്മൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വെളിച്ചത്തിലാണ്. അതുപോലെയാണ് ദുഃഖത്തിലും നമ്മൾ ആനന്ദത്തിലിരിക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വെളിച്ചം ഇരുട്ട് ഒന്നും കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ, അവിടെ ഇരുട്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. പക്ഷേ അവിടെയും വെളിച്ചത്തിന്റെ സ്മരണയാണ്, അവിടെയും നമ്മൾ വെളിച്ചത്തെ ആഗ്രഹിക്കും, വെളിച്ചത്തിന്റെ പ്രതീക്ഷയുണ്ട്. ആ രൂപത്തിൽ വാസ്തവത്തിൽ ഇതെവിടെയാ? ഇരുളും വെളിച്ചവും നമ്മുടെ മനസ്സിലല്ലേ. ബാഹ്യമായി നമ്മൾ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും ഇതെവിടെയാ ഇരുളും വെളിച്ചവും വരുന്നത്? തന്റെ അന്ധകരണത്തിലാണ്, തന്റെ മനസ്സിലാണ്. അപ്പോൾ ഇരുളിൽ ഇരുളനെ കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ മനസ്സിൽ ഒന്നുകിൽ വെളിച്ചത്തിന്റെ സ്മരണ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ പ്രതീക്ഷ കടന്നു വരും. അതല്ലാതെ നമുക്ക് ഇരുളിനെ കാണാൻ പറ്റത്തില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അങ്ങനെ വെളിച്ചത്തിന്റെ സ്മരണയില്ലാതെ വെളിച്ചത്തിന്റെ പ്രതീക്ഷയില്ലാതെ ഒരിക്കലും ഒരാൾക്ക് ഇരുളിനെ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അയാൾ കണ്ടുകഴിഞ്ഞാൽ അതിനയാൾക്ക് ഇരുളാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതിന് ഇരുളെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആ അനുഭവം താരതമ്യം ചെയ്തുണ്ടാകുന്ന അനുഭവമാണ്. അത് നമ്മുടെ മനസ്സ് അതിവേഗത്തിൽ താരതമ്യം ചെയ്തിട്ടാ പറയുന്ന ഇത് ഇരുളാണ്. എന്തുകൊണ്ട്? മനസ്സിൽ വെളിച്ചമുണ്ട്. അതുകൊണ്ട് മനസ്സിലിരിക്കുന്ന വെളിച്ചവുമായി തന്റെ മുമ്പിൽ കാണുന്നതിനെ താരതമ്യം ചെയ്തിട്ട് അതിനെ നമ്മൾ പേരിടുകയാണ്, ഇത് ഇരുളാണ്. ഇത് തന്നെയാണ് ആനന്ദത്തിനും ദുഃഖത്തിനും സംഭവിക്കുന്നത്. ആ രീതിയിലും ദുഃഖത്തെ നമ്മൾ കാണുമ്പോൾ അത് അതിവേഗത്തിൽ തിരിച്ചറിയുന്നത് ദുഃഖമാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? അതാരാ ബോധിപ്പിച്ചത് ദുഃഖമാണെന്ന്? അത് ആനന്ദം തന്നെയാണ് ഉള്ളിയിരിക്കുന്നത്. അതിനോട് താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊന്നും മനസ്സിന്റെ അതിവേഗത്തിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ ഒന്നും തിരിച്ചറിയുന്നില്ല. കണ്ണ് എന്റെ മുമ്പിൽ കണ്ണ് ഉണ്ട്. കണ്ണ് കാണുമ്പോൾ, ഇരുളിനെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്താണോ ഇതിനെ കാണിച്ചു തന്ന പ്രകാശമാണ്, അത് ആലോചിക്കുന്നു, അത് മനനം ചെയ്യും. അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്താണ്, അതാ ഇരുളിനെ കാണിച്ചിരിക്കുന്നത് പ്രകാശമാണ്. പ്രകാശത്തെ കൂടാതെ ഇരുളിനെ കാണാൻ സാധ്യമല്ല. അതുള്ളിലുണ്ട്, മനസ്സിലുണ്ട്. അതുപോലെ തന്നെയാണ് ദുഃഖത്തെ പ്രകാശിപ്പിക്കുന്ന ആനന്ദമാണ്. അതുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത് എന്താണ്, മനോവൃത്തി വിരേവ ഭാഗ്യത്തെ. ഈ മനോവൃത്തികളിലൂടെ സദാ ഈ സത്യദാനന്ദം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് സത്തും ചിത്തും ആനന്ദവും മൂന്നും ഒരുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താ, ആ സമയത്ത് നിനക്ക് സച്ചിദാനന്ദ സ്വരൂപനാകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മനിഷ്ഠനോ ജീവൻ മുക്തനോ ഒന്നും ആകാൻ കഴിയുന്നില്ല. അതിനാണ് സമാനം പറഞ്ഞ് അവൻ പക്ഷെ മനോമയനായിരിക്കുന്നു. മന ഉപാധിത്വ, മനസ്സിനെ അവൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിനെ വിടുന്നില്ല. അത് മനസ്സോ അത് മായാരൂപിയാണ്. ആ മായാരൂപിയായിരിക്കുന്ന മനസ്സിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാണശരീര നേത അവനെന്ത് ചെയ്യുന്നു, ഈ പ്രാണൻ, അതോടൊപ്പം തന്നെ പ്രാണശരീരം ഇതിന്റെ എല്ലാം നേതാവായിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഈ ആര്, ഈ ആത്മാ, സ ഹി ആത്മാ, ആത്മാ. അതുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മാറിപ്പോയി. ജാഗ്രത്തിൽ ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിച്ച് ഇതിന്റെ കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു. ഇനി സ്വപ്നത്തിലും സുഷുപ്തിയിലും മനസ്സിലും എല്ലാം സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവൻ ഏർപ്പെട്ടിരിക്കുന്നു.